السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرين علي വ്യാഴാഴ്ചകളിൽ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു നമ്മൾ എടുത്തു വന്നിരുന്നത്. അതിലെ സുപ്രധാനമായ ചില അധ്യായങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ പൂർത്തീകരിച്ചതാണ്. ഇനി അതിലെടുക്കാനുള്ളത് 6 വിശ്വാസകാര്യങ്ങളാണ്. പുതിയ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് ആഴ്ചകൾ ഇൻഷാ അള്ളാഹ് വിവാഹവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വിധിവിലക്കുകൾ വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും പ്രാവർത്തികമാക്കാനും ജനങ്ങൾക്ക് എത്തിച്ചു നൽകാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിവാഹവുമായി ബന്ധപ്പെട്ട് ചില ആമുഖങ്ങൾ മുൻപ് നാം വിശദീകരിച്ചതാണ്. ഇസ്ലാമിൽ വിവാഹത്തിനുള്ള പ്രാധാന്യം എന്താണ്, വിവാഹം ഇസ്ലാമിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, വിവാഹം കഴിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്, ബഹുഭാര്യത്വം അതിന്റെ വിധികൾ എന്തെല്ലാമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നാം മനസ്സിലാക്കിയത്. ഇനി വിശദീകരിക്കാനുള്ളത് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട, ഹറാമാക്കപ്പെട്ട, നിഷിദ്ധമാക്കപ്പെട്ട വിവാഹബന്ധങ്ങൾ ഏതെല്ലാമാണ് എന്നതാണ്. പൊതുവെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരുമായി ഒരു സ്ത്രീ അവളുടെ മഹറമുമായി വിവാഹം കഴിക്കാൻ പറ്റുകയില്ല, അതല്ലെങ്കിൽ ഒരു പുരുഷൻ അയാൾക്ക് വിവാഹം അനുവദിക്കപ്പെടാത്ത സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, അയാളുടെ ഉമ്മ, പെങ്ങന്മാർ, മക്കൾ, മുലകുടി ബന്ധത്തിലെ ഉമ്മ, മക്കൾ, പെങ്ങന്മാർ, എളാമമാർ, അമ്മായിമാർ, ഇവരെയൊന്നും വിവാഹം കഴിക്കാൻ അനുവാദമില്ല. അതുപോലെ തന്നെ പേരക്കുട്ടിയുടെ അല്ലെങ്കിൽ മക്കളുടെ മക്കൾ, അതുപോലെ മേലോട്ട് ഉപ്പയുടെ മുകളിലേക്കുള്ളത്, ഉമ്മയുടെ മുകളിലേക്ക്, ഇങ്ങനെ ഈ ബന്ധങ്ങളിലൊന്നും വിവാഹങ്ങൾ പാടില്ല. അതിനെക്കുറിച്ചല്ല നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. അങ്ങനെയുള്ള വിവാഹങ്ങൾ അവ നിഷിദ്ധമാണ് എന്നത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ ഞാനത് പറഞ്ഞത്. എന്നാൽ ഇസ്ലാം നിരോധിച്ച, വിലക്കിയ, ഹറാമാക്കുന്ന മറ്റ് അനേകം വിവാഹ രീതികളും ബന്ധങ്ങളുമുണ്ട്. അവയെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇസ്ലാം വിലക്കിയിട്ടുള്ള വിവാഹരീതികൾ പലതുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ദഅവത്ത് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അറബികൾക്കിടയിൽ പ്രധാനമായി നാല് വിവാഹ രീതികൾ നിലനിന്നിരുന്നു. അതിലൊന്ന് ഇസ്ലാമിൽ നമുക്ക് ഇന്ന് അറിയുന്ന രൂപത്തിലുള്ള വിവാഹബന്ധമാണ്. പാപ്പ അല്ലെങ്കിൽ വലിയ ആള് അദ്ദേഹത്തിന്റെ അരികിൽ മകളെ വിവാഹം ആലോചിച്ചുകൊണ്ടൊരാൾ ചെല്ല, ആ വിവാഹം ആലോചിച്ചു വന്നയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക. അത് ജാഹ്ലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന രൂപമാണ്. ആ ഒരു രൂപമാണ് ഇസ്ലാം അനുവദിച്ച ഒരേ ഒരു രൂപം. രണ്ടാമത്തെ രൂപം അവർക്കിടയിൽ നിലനിന്നിരുന്ന വൃത്തികെട്ട മോശമായ രൂപങ്ങളിലൊന്നായിരുന്നു ഭർത്താവ് തന്റെ ഭാര്യയെ നാട്ടിൽ പ്രമാണിയായ യുദ്ധത്തിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ വലിയ ശേഷിയുള്ളവനായി അറിയപ്പെട്ട ഒരാളുടെ അരികിലേക്ക് അയക്കുകയും അയാളിൽ നിന്ന് ഗർഭം സ്വീകരിക്കുന്നതിനു വേണ്ടി ഭാര്യയെ അങ്ങോട്ട് അയക്കുകയും ചെയ്യുക എന്നത് ജാഹിലിയത്തിലെ രീതികളിലൊന്നായിരുന്നു. അവരുടെ മക്കൾ നല്ല മക്കളായി നല്ല ശക്തിയുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി അയാൾക്ക് എന്തിലാണോ കഴിവ് ആ കഴിവുള്ള മക്കളായി വളരുന്നതിനു വേണ്ടി അവർ ചെയ്തിരുന്ന വളരെ വൃത്തികെട്ട നീചമായ പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു അത്. മൂന്നാമത്തെ രൂപം സ്ത്രീകൾ അവരുടെ അരികിൽ വിചാരിണികളായ സ്ത്രീകൾ, അവരുടെ അരികിൽ ധാരാളം പുരുഷന്മാർ വരികയും വീട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെ അവൾ ഗർഭിണിയായാൽ അവൾ ആരുമായിട്ടാണോ ബന്ധപ്പെട്ടത് ഇവരെയെല്ലാം വിളിച്ചു വരുത്തുകയും ആ വിളിച്ചു വരുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അവൾ ചൂണ്ടിപ്പറയുന്നയാൾ ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യണമായിരുന്നു. ഇതാണ് മൂന്നാമത്തെ രൂപം. നാലാമത്തെ രൂപം ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന വൃത്തികെട്ട വ്യഭിചാരത്തിന്റെ രൂപമാണ്. ഞാനിത് പറഞ്ഞത് ഈ രൂപങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്തിനുവേണ്ടിയാണ്? ഇസ്ലാം എത്രമാത്രം വിവാഹത്തിന്റെ കാര്യത്തിൽ പരിശുദ്ധിയും വൃത്തിയും ശ്രദ്ധയും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ഇസ്ലാം കൽപ്പിച്ച ഈ രൂപങ്ങൾക്ക് വിരുദ്ധമാകുന്ന വൃത്തികേടുകളോ മ്ലേച്ഛതകളോ മോശത്തരങ്ങളോ കടന്നുവരുന്ന വിവാഹങ്ങൾ ഒരു മുസ്ലിം അവന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ആമുഖമായി ഞാനിത് പറഞ്ഞത്. ഇസ്ലാം നിരോധിച്ച വിവാഹങ്ങളിൽ ഒന്നാമത് എണ്ണി പറയാവുന്ന കാര്യം, ഒന്നാമത്തെ രൂപം നിക്കാഹു അൽ മുത്അഹ്, മുത്അഹ് വിവാഹമാണ്. ഇത് ഇന്നും ഇസ്ലാം പേരുള്ള ചില ആളുകൾ, റാഫിദികൾ, ഷിയാക്കൾ അനുവദനീയമായി കാണുന്ന വിവാഹത്തിന്റെ രൂപമാണ്. ഇത് ഇസ്ലാം വിലക്കിയ, ഹറാമാക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്ത വിവാഹങ്ങളിലൊന്നാണ്. എന്താണ് നിക്കാഹുൽ മുത്അഅ? മുത്അഅ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പെൺകുട്ടിയുടെ പിതാവിന്റെ അരികിൽ, വലിയിന്റെ അരികിൽ, അവളുടെ രക്ഷാധികാരിയുടെ അരികിൽ ചെല്ലുകയും ഒരു നിശ്ചിത സമയത്തേക്ക് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്യും. ഒരാഴ്ചത്തേക്ക്, ഒരു ദിവസത്തേക്ക്, ഒരു മാസത്തേക്ക്, ഒരു വർഷത്തേക്ക്. അതല്ലെങ്കിൽ ചിലപ്പോൾ പിതാവ് പറയും, അല്ലെങ്കിൽ വലിയ പറയും, ഇതാ ഈ ഹജ്ജ്, ഈ വർഷത്തിലെ ഹജ്ജ് വരുന്നതുവരെ എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നിങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടം, കാലാവധി വെച്ചുകൊണ്ട് കഴിക്കുന്ന വിവാഹമാണ് മുത്തഅ വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിവാഹം ഇസ്ലാമിൽ വിലക്കപ്പെട്ട വിവാഹമാണ്. പണ്ഡിതന്മാർ, അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങളിലൊന്നാണ് മുത്തഅ വിവാഹങ്ങൾ. ഈ രൂപത്തിലുള്ള കല്യാണങ്ങൾ നിഷിദ്ധമാണ്, അത് വ്യഭിചാരമാണ്, പാടില്ലാത്ത കാര്യമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. മുസ്ലിം പേരുള്ളവരുടെ കൂട്ടത്തിൽ അത് അനുവദിക്കുന്നത് ആരുമാത്രം? റാഫിദികളാണ്, ഷിയാക്കൾ. ഇറാനിലും മറ്റും അത് ഇപ്പോഴും നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അലി ബ്നബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം
نهى عن نكاح المتعة يوم خيبر. خيبر يدد وسن النبي صلى الله عليه وسلم متعة വിവാഹം നിരോധിച്ചതായി സഹാബികൾക്കിടയിൽ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. റസൂലുള്ള സഹാബികൾക്കിടയിൽ മുത്തഅ വിവാഹം നിരോധിച്ചതായി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ഖൈബർ യുദ്ധം അവസാന കാലഘട്ട റസൂലുള്ളാന്റെ ജീവിതത്തിലെ അവസാന കാലഘട്ടങ്ങളിൽ നടന്ന യുദ്ധങ്ങളിലൊന്നാണ്. അത്രയും കാലം, ആ ഒരു കാലഘട്ടത്തിൽ ചെറിയ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഅ വിവാഹങ്ങൾ അനുവദിച്ചിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പിന്നീട് അത് പൂർണ്ണമായി വിലക്കപ്പെടുകയാണ് ഉണ്ടായത്, പൂർണ്ണമായി അത് നിഷിദ്ധമാക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ മുത്തഅ വിവാഹം ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട, ബാത്തിലായ, നിരർത്ഥകമായ, നിലനിൽക്കാത്ത വിവാഹമാണ്. സഹോദരങ്ങളെ, ബാത്തിലായ വിവാഹം എന്ന് ഞാൻ പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥാക്കുന്നത് ആ വിവാഹത്തിന് സാധുതയില്ല എന്നാണ്. അത് പൊതുവെ പ്രയോഗിക്കുന്ന പദമാണ് ബാത്തിൽ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ആ വിവാഹത്തിന് നിലനിൽപ്പില്ല. ആ വിവാഹത്തിൽ ഉണ്ടാകുന്ന കുട്ടി ജാരസന്തതിയാണ്, വാപ്പയിലേക്ക് ചേർക്കപ്പെടുകയില്ല. വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടി വാപ്പയിലേക്ക് ചേർക്കപ്പെടാൻ പാടില്ല. വാപ്പയുടെ അനന്തര സ്വത്ത് ആ കുട്ടിക്ക് ലഭിക്കുകയില്ല. അങ്ങനെ കുറെ വിധിവിലക്കുകൾ അവർക്ക് ബാധകമാകും. ആ കല്യാണം, ആ ബന്ധം ഉടനടി മുറിക്കേണ്ടതാണ്. അങ്ങനെ കുറെ നിയമങ്ങൾ അതിലുണ്ട്. അപ്പൊ മുത്തഅ വിവാഹം എന്നത് ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട വിവാഹമാണ്. ഒരാളത് ഹറാമാണ് എന്ന് അറിഞ്ഞിട്ടും ചെയ്താൽ അയാൾക്ക് വ്യഭിചാരത്തിന്റെ ശിക്ഷയുണ്ട്. ഇസ്ലാമിക രാജ്യമാണ് എങ്കിൽ വ്യഭിചാരത്തിന്റെ ഹദ്ദ്, ശിക്ഷാ നടപടി അയാളുടെ മേൽ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട വിവാഹങ്ങളിൽ ഒന്നാമത് പറയാവുന്ന വിവാഹം മുത്തഅ വിവാഹമാണ്. രണ്ടാമത്തേത്, സഹോദരങ്ങളെ, ഇസ്ലാമിൽ വിലക്കപ്പെട്ട മറ്റൊരു വിവാഹം നിക്കാഹു ഷിഗാർ. ഷിഗാർ വിവാഹം എന്ന് അറബിയിൽ അറിയപ്പെടുന്ന വിവാഹമാണ്. എന്താണ് നിക്കാഹു ഷിഗാർ? നിക്കാഹു ഷിഗാർ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ വലി എന്നാൽ രക്ഷാധികാരി. ആ പെൺകുട്ടിയുടെ രക്ഷാധികാരി മറ്റൊരു പെൺകുട്ടിയുടെ രക്ഷാധികാരിയോട് ചെന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാം, നിങ്ങൾക്ക് ഞാൻ എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു തരാം. ഇങ്ങനെ പരസ്പരം പെൺകുട്ടികളെ വിവാഹം ചെയ്യുകയും അവർക്ക് അർഹമായ മഹർ നൽകാതെ ഇരിക്കുകയും ചെയ്യുന്നതിനാണ് ഷിഗാർ വിവാഹമെന്ന് പറയുക. ഇത് അറബികൾക്കിടയിൽ ചിലപ്പോൾ വാപ്പ തന്നെ ചെയ്യാറുണ്ട്. വാപ്പ മകളെയും കൊണ്ടിട്ട് ചെല്ലും, എന്നിട്ട് പറയും വേറൊരു പെൺകുട്ടിയുടെ വാപ്പാനോട് പറയും നിങ്ങളുടെ മകൾ, അവളെ ഞാൻ കല്യാണം കഴിക്കാം, എന്റെ മകൾ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. അവർക്ക് രണ്ടുപേർക്കും നമ്മൾ മഹർ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകേണ്ടതില്ല. ഈ രൂപത്തിൽ പരസ്പരം കല്യാണം കഴിക്കുന്നതിനാണ് നിക്കാഹു ഷിഗാർ എന്ന് പറയുക. ഇത് ഇസ്ലാം വിലക്കിയ വിവാഹമാണ്. കാരണം പൊതുവെ ഇത്തരം വിവാഹത്തിനോട് പെൺകുട്ടികൾക്ക് താല്പര്യമുണ്ടാവുകയില്ല, അവർക്ക് തൃപ്തികരമായിരിക്കുകയില്ല. മാത്രമല്ല അത് വളരെ മോശമായ അവസ്ഥയിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുചെന്നെത്തിക്കുന്ന കാര്യമാണ്. നിക്കാഹു ഷിഗാർ എന്നത് നാല് രൂപങ്ങളുണ്ട്. ഒന്നാമത്തെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലി, ഒരു പെൺകുട്ടിയുടെ വലി മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കയറിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചുതരാം, എന്റെ മകളെ നിങ്ങൾ വിവാഹം കഴിക്കുക, ഇവർക്കിടയിൽ മഹർ വേണ്ടതില്ല. യഥാർത്ഥത്തിൽ അവിടെ മഹർ എന്നില്ല, ശരിക്കും അവർ മഹറായി കാണുന്നത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ വളരെ മോശമായ ഒരു കാര്യമാണ്. എന്താണ്? ആ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നതാണ് അവരുടെ മഹറായി അവർ കണക്കാക്കിയിട്ടുള്ളത്. ആ പെൺകുട്ടിക്ക് അതിൽ മഹർ ലഭിക്കുന്നില്ല. ഇത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയാതെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. വാപ്പമാർ പൊതുവെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാ ഇങ്ങനത്തെ ഒരു നടപടി കാണാറില്ല. പക്ഷെ ചിലപ്പോൾ ചില ആളുകൾ ആങ്ങൾക്ക് പെണ്ണു നോക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വീട്ടിൽ ചെല്ലും. അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ആങ്ങളുടെ ഒപ്പം ഇയാളെ പെങ്ങൾ വന്നിട്ടുണ്ടാവും. ആങ്ങളുടെ ഒപ്പം പെണ്ണ് കാണാൻ വേണ്ടി പെങ്ങളും വന്നിട്ടുണ്ടാവും. അപ്പോൾ പെണ്ണ് കാണാൻ ചെന്ന വീട്ടിലെ ഏതെങ്കിലും ഒരു ചെക്കന് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെടും. ഒരു പരസ്പരം അങ്ങോട്ടും കൂടി ഇഷ്ടപ്പെടും. പെണ്ണാണെ ചെന്ന ആങ്ങളക്ക് ആ വീട്ടിലുള്ള പെൺകുട്ടിയെ ഇഷ്ടപ്പെടും, അവിടെയുള്ള പെൺകുട്ടിയുടെ ആങ്ങളക്ക് പെണ്ണ് കാണാൻ വന്ന ചെറുക്കന്റെ പെങ്ങളെയും ഇഷ്ടപ്പെടും. ഈ ആങ്ങളമാർ രണ്ടുപേരും ഈ പെൺകുട്ടിയുടെ വലിയകളാണെങ്കിൽ, ആപ്പമാര് ഇല്ല, രണ്ടു പെൺകുട്ടികൾക്കും ആങ്ങളമാരെ വലിയായിട്ടുള്ളൂ. അപ്പൊ ഈ രണ്ട് ആങ്ങളമാരും പറയണത്, എന്റെ പെങ്ങളെ നീ കെട്ടിക്കോ, നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോളാം, നമുക്കിടയിൽ മഹറിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചാൽ അത് ശിഖാർ വിവാഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ വിവാഹത്തിൽ പെട്ടതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അനി ശിഖാർ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശിഖാർ വിവാഹം വിലക്കിയിട്ടുണ്ട്. മറ്റു ചില ഹദീസുകളിൽ അവിടുന്ന് പറഞ്ഞു, ലാ ശിഖാറ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ശിഖാർ വിവാഹം ഇല്ല തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം, ചില ആളുകൾ ശിഖാർ വിവാഹം ഇസ്ലാം വിലക്കിയപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു തന്ത്രമെന്ന്, അതാണ് രണ്ടാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം, ഒരു ആങ്ങളെ പറയാണ്, നീ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു, നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കാം, എന്റെ പെങ്ങൾക്കുള്ള മഹർ 10,000 രൂപയാണ്, നിന്റെ പെങ്ങൾക്കുള്ള മഹർ 10,000 രൂപയാണ്, ഞാനൊന്നും ഇങ്ങോട്ട് തന്നിട്ടില്ല, നീ ഒന്നും ഇങ്ങോട്ട് തന്നിട്ടില്ല, എനിക്ക് 10,000 തന്നതായിട്ട് ഞാൻ കണക്കിൽ വെച്ചു, നിനക്ക് 10,000 കിട്ടിയതായി നീയും കണക്കിൽ വെക്കാം, യഥാർത്ഥത്തിൽ ഇവിടെ മഹർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു മഹർ സങ്കല്പിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നതും ഈ പറഞ്ഞ അതേ വിധിയിലാണ് ഉൾപ്പെടുക. അതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, ഒരാൾ തന്റെ കീഴിലുള്ള പെൺകുട്ടിയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു, മറ്റു ഒരാളുടെ കീഴിലുള്ള പെൺകുട്ടിയെ ഇയാൾ വിവാഹം കഴിക്കുന്നു. ഈ വിവാഹത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിൽ രണ്ടുപേർക്കോ അതല്ലെങ്കിൽ അവരിൽ ആർക്കെങ്കിലുമോ ഈ വിവാഹത്തിൽ താല്പര്യമില്ല. ഇവന് അവന്റെ പെങ്ങളെ മറ്റൊരാൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, അയാളുടെ പെങ്ങളെ ഇവൻ കല്യാണം കഴിക്കുന്നു. ഈ രണ്ട് പെൺകുട്ടികളിൽ രണ്ടുപേർക്കുമോ അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരാൾക്കോ ഈ വിവാഹത്തിൽ താല്പര്യമില്ല. അവർക്ക് മഹർ നൽകിയാൽ പോലും ഈ വിവാഹം ബാത്തിലാണ്. മഹർ നൽകിക്കൊണ്ടാണ് വിവാഹം നടത്തുന്നത് എങ്കിലും ഈ വിവാഹം ബാത്തിലാണ്. ഇൻഷാ അള്ളാഹ് വഴിയെ നമ്മൾ പെൺകുട്ടികളുടെ തൃപ്തി ചോദിക്കേണ്ടതിനെ കുറിച്ചും അത് ഇസ്ലാമിലെ വിവാഹത്തിൽ എപ്രകാരമാണ് ബാധകമാവുക എന്നത് വിശദീകരിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ്. പല ആളുകൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊന്നാണ് പെൺകുട്ടികളുടെ താല്പര്യം ചോദിക്കാന്നുള്ളത്. അപ്പോ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമ്പോൾ ഈ പെൺകുട്ടികളിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞ വിവാഹത്തിൽ താല്പര്യമില്ലെങ്കിൽ ആ വിവാഹം നിഷിദ്ധമാണ്, ആ വിവാഹം ശിഖാർ വിവാഹത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. നാലാമത്തെ രൂപം, ഇത് അനുവദനീയമാണ്. നാലാമത്തെ രൂപം പറയാൻ പോകുന്ന രൂപം അനുവദനീയമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി മറ്റൊരു വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വേണ്ടി ചെന്നു, അവിടെയുള്ള പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, അവിടെയുള്ള ആർക്കെങ്കിലും ഇവന്റെ കീഴിലുള്ള മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, ഇവന്റെ പെങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ഇവർ രണ്ടുപേരും പരസ്പരം ആ പെൺകുട്ടികൾക്ക് യോജിച്ചതായ മഹർ നൽകുകയും ആ രണ്ട് പെൺകുട്ടികളുടെയും തൃപ്തിയോടുകൂടി വിവാഹം നടത്തുകയും ചെയ്തു എങ്കിൽ ആ വിവാഹം അനുവദനീയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാങ്കല്പിക മഹറല്ല, മറിച്ച് ഇവന്റെ പെങ്ങൾക്ക് യോജിച്ച മഹർ അവർ നൽകിയിട്ടുണ്ട്, അവരുടെ പെങ്ങൾക്ക് യോജിച്ച മഹർ ഇവനും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ യോജിച്ച മഹർ അങ്ങോട്ടും ഇങ്ങോട്ടും പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന രൂപത്തിൽ അവരുടെ തൃപ്തിയോടുകൂടി ഈ രൂപത്തിൽ വിവാഹം നടന്ന് പൊതുവെ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളതാണ്. പലപ്പോഴും പെണ്ണ് കാണാൻ പോയാലാണ് ഇങ്ങനത്തെ വിവാഹങ്ങൾ സംഭവിക്കാറുള്ളത്. അങ്ങനെ ഒരു വിവാഹം നടന്നാൽ അത് അനുവദിക്കപ്പെടുന്ന വിവാഹമാണ്. ഇതാണ് രണ്ടാമത്തെ രൂപം, അതായത് നിക്കാഹു അഷിഹാർ. അത് നാല് രൂപങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ പിന്നീട് ഈ ദർശകർക്ക്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല നിക്കാഹുകളിലും അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വിവാഹവുമായൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾ, പേരിൽ ബ്രോക്കർ അല്ലെങ്കിലും പലപ്പോഴും പല വിവാഹങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹറാമായ ബന്ധങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കണം. അവർ ഇത്തരം വിധിവിലക്കുകൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കൽ ആവശ്യമാണ്. മൂന്നാമത്തെ രൂപം സഹോദരങ്ങളെ, നിക്കാഹു അൽ മുഹല്ലിൽ, തഹലീലിന് വേണ്ടി നിൽക്കുന്ന നിക്കാഹ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ കുറച്ചു കാലം മുന്നേ വരെ വ്യാപകമായിരുന്ന വളരെ വൃത്തികെട്ട രൂപങ്ങളിൽ ഒന്നാണ് തഹല്ലുലിന്റെ നിക്കാഹ്. അതായത് ഒരു സ്ത്രീ അവളെ അവളുടെ ഭർത്താവ് 3 തവണ തലാഖ് ചൊല്ലി. നിങ്ങൾക്കറിയാം, ഒരു സ്ത്രീയെ 3 തവണ തലാഖ് ചൊല്ലിയാൽ പിന്നെ അവളെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാൾ അവളെ വിവാഹം കഴിക്കുകയും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം അയാൾ ഇവളെ തലാഖ് ചൊല്ലുകയോ അതല്ലെങ്കിൽ അയാൾ മരിക്കുകയോ വേണം. അല്ലാതെ വിവാഹം കഴിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ സെയ്ദ് എന്ന് പേരുള്ള ഒരാൾ, അയാളുടെ ഭാര്യയെ 3 തവണയായി തലാഖ് ചൊല്ലി. അയാളുടെ ഭാര്യ ആ ഭാര്യയെ ഇനി തിരിച്ച് അയാൾക്ക് ഭാര്യയാക്കണമെങ്കിൽ, തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാൾ അവളെ കല്യാണം കഴിക്കുകയും താൽപര്യത്തോടുകൂടി വിവാഹം ചെയ്യുകയും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ഒന്നല്ലെങ്കിൽ അവളെ തലാഖ് ചൊല്ലുകയോ അതല്ലെങ്കിൽ ഈ ഭർത്താവ് മരിക്കുകയോ ചെയ്താലല്ലാതെ ഒന്നാമത്തെ ഭർത്താവിന് ഇവളെ വീണ്ടും കല്യാണം കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ഈ വിധി നിശ്ചയിച്ചത്? വലിയ ഹിക്മത്ത് അതിന് പിന്നിലുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നാമത്തെ തലാഖ് ചിലപ്പോൾ ദേഷ്യത്തിലോ മറ്റോ മനുഷ്യർക്ക് സംഭവിച്ചു പോയേക്കാം. ചില ആൾക്കാർ പെട്ടെന്ന് ദേഷ്യത്തിൽ വലിയ തെറ്റോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ ചിലപ്പോൾ തലാഖ് ചൊല്ലിയേക്കാം. അത് അബദ്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെയും അവൻ രണ്ടാമത് അവളെ കല്യാണം കഴിച്ചത്. രണ്ടാമതും അവൻ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അവൻ കുറച്ചുകൂടി ആലോചിച്ചിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവാം. രണ്ടാമതും തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, കാരണം മുന്നത്തെ പോലെ വീണ്ടും പെട്ടെന്ന് എടുത്തിയാടിയ തലാഖാവില്ല രണ്ടാമത്തെ. രണ്ടാമതും തലാഖ് ചൊല്ലി പിന്നെയും അവൻ തിരിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ അവൻ കൂടുതൽ ശ്രദ്ധയോടുകൂടിയായിരിക്കണം മൂന്നാമത്തെ തലാഖ് ചൊല്ലിയത്. ഈ മൂന്നാമത്തെ തലാഖിന് ശേഷം വീണ്ടും അവന്റെ കയ്യിലേക്ക് ഈ പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തുനിഞ്ഞാൽ ഈ പെണ്ണിനെ അവൻ തന്റെ കയ്യിൽ കിട്ടിയ ഒരു പന്ത് പോലെയാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. തോന്നുമ്പോ തലാഖില്ല, വീണ്ടും കൊടുക്കാം. തോന്നുമ്പോ തലാഖില്ല, വീണ്ടും കൊടുക്കാം. ഇങ്ങനെ സ്ത്രീയുടെ അഭിമാനം വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ അവളെ ഇവന്റെ കയ്യിൽ വിട്ടുകൊടുക്കുക എന്നത് യോജിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇസ്ലാം 3 തവണ തലാഖ് ചൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയെ വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ മറ്റൊരാൾ അവളെ ഒരിക്കൽ വിവാഹം കഴിക്കണം എന്ന നിയമം നിശ്ചയിച്ചത്. മാത്രമല്ല, തലാഖ് അതിന്റെ എണ്ണം കുറക്കുക എന്ന ഉദ്ദേശവും ഇതിനു പിന്നിലുണ്ട്. പൊതുവെ ഒരു പുരുഷന് തന്റെ ഭാര്യ അവൾ തലാഖ് ചൊല്ലപ്പെട്ടതിന് ശേഷം ഇനി എനിക്ക് അവളെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയായതിന് ശേഷമേ എനിക്കതിന് സാധിക്കൂ എന്ന് വന്നാൽ പിന്നെ അവൻ തലാഖ് ചൊല്ലൂല. പൊതുവെ എത്ര ഭാര്യയോട് വെറുപ്പുണ്ടെങ്കിലും അവന്റെ ഭാര്യ മറ്റൊരാളുടെ കീഴിലാകുന്നത് ഒരു പുരുഷൻ അയാൾ തൃപ്തിപ്പെടൂല. അത്ര സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ ഈ തലാഖ് നടക്കുള്ളൂ. എന്നിട്ടും അവൻ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൾ എന്ത് ചെയ്യണം? വേറെ ഒരാളുടെ ഭാര്യയായി അവരുമായി ലൈംഗികത്തിൽ ഏർപ്പെട്ടതിന് ശേഷം തലാഖ് ചൊല്ലി, അല്ലെങ്കിൽ ഈ ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവ് മരിച്ചതിന് ശേഷമേ ഈ സ്ത്രീയെ പിന്നീട് വിവാഹം കഴിക്കാൻ ഇസ്ലാമിന് അനുവാദമുള്ളൂ. ഈ പറഞ്ഞ നിയമത്തെ മറികടക്കാൻ ചില ആളുകൾ ഉണ്ടാക്കിയ കുബുദ്ധിയാണ് തഹല്ലുലിന്റെ നിക്കാഹ് എന്ന് പറയുന്നത്. അതാണ് നിക്കാഹു അൽ മുഹല്ലിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ചു കാലം മുന്നേ വരെ ഇത് വ്യാപകമായിരുന്നു. നാട്ടിൽ പൊതുവെ ഇതിനായിട്ടുണ്ടാവും മുസ്ലിയാക്കന്മാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തലാഖ് ഒരു തവണ ചൊല്ലുക എന്നുള്ള രീതിയെ ആളുകൾക്ക് പലപ്പോഴും ഇല്ല. ചൊല്ലുമ്പോ മൂന്ന് തലാഖും ഒരുമിച്ച് ചൊല്ലും. പൊതുവെ നാട്ടിലെ മദ്ഹബ് അഭിപ്രായ പ്രകാരം മൂന്ന് തലാഖ് ഒരുമിച്ച് ചൊല്ലിയാൽ അത് മൂന്നും പരിഗണിക്കപ്പെടുന്ന ഒന്നായി പരിഗണിക്കപ്പെടില്ലാണ്. മൂന്ന് തവണ ചൊല്ലുകയും ഈ സ്ത്രീ തലാഖാവുകയും ചെയ്താൽ നാട്ടിൽ ഒന്നെങ്കിൽ മുസ്ലിയാരുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഇതിനായി നിശ്ചയിക്കപ്പെട്ട ആളുണ്ടാവും. അയാളെ വിളിച്ചുകൊണ്ടുവരും, അയാളുമായി ഇത്ര പണം കൊടുത്ത് കരാറെഴുതും. ഒരു ദിവസം ഈ പെണ്ണുമായി വിവാഹം കഴിച്ചിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം അടുത്ത ദിവസം തന്നെ തലാഖ് ചെല്ലണം. ഇവളെ തലാഖ് ചൊല്ലിയാൽ പിന്നെ ഇദ്ദാ കാലാവധി കഴിഞ്ഞാൽ പഴയ ആൾ തന്നെ പോയിട്ട് വീണ്ടും കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഈ പറഞ്ഞ സമ്പ്രദായത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അലാ ഉഖ്ബിറുകും ബിത്തൈസിൽ മുസ്തആർ, വാടകക്കെടുക്കുന്ന തൈസ്, തൈസ് എന്ന് പറഞ്ഞാല് ചവിട്ടുകാളാന്നറിയും, കുട്ടികളുണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന കാളയാണത്. വാടകക്കെടുക്കുന്ന ചവിട്ടുകാളയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, എത്ര മോശമായ വിശേഷമാണത്. സഹാബികൾ പറഞ്ഞു, അതേ നബിയെ പറഞ്ഞു തന്നാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവൽ മുഹല്ലിൽ, മൂന്ന് തവണ തലാഖ് ചൊല്ലിയ സ്ത്രീയെ ഒന്നാമത്തെ ഭർത്താവിന് അനുവദിച്ച് നൽകുന്നതിന് വേണ്ടി വിവാഹം കഴിച്ച് തലാഖ് ചൊല്ലുന്നവൻ അവനാണ് ഈ പറഞ്ഞ തൈസുൽ മുസ്തആർ, വാടകക്കെടുത്ത ചവിട്ടുകാള. ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു, നമ്മുടെ നാട്ടിൽ ചടങ്ങിക്കാന്നല്ലേ എന്ന് പറയാ, ചടങ്ങിക്കാന്നല്ലേ പറയാ, പണ്ടത്തെ വാക്ക് അല്ലേ, എന്താ പറയാ, ചടങ്ങ് നിൽക്കാന്നറിയും, ചടങ്ങ് കല്യാണം. ഇങ്ങനെ ചടങ്ങ് നിൽക്കുന്നവനെയും ആർക്കു വേണ്ടിയാണോ ചടങ്ങ് നിൽക്കപ്പെടുന്നത് അവനെയും അള്ളാഹു ക്ഷമിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായി കാണാൻ സാധിക്കും. ഇതാണ് ചടങ്ങ് കല്യാണം എന്ന് അറിയപ്പെടുന്ന മൂന്ന് തവണ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയെ ഭർത്താവിന് തിരിച്ചു ലഭിക്കുന്നതിനു വേണ്ടി ചടങ്ങ് നിന്നു കൊടുക്കുന്ന ഈ സമ്പ്രദായമാണ് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട മൂന്നാമത്തെ വിവാഹം. ഇത് പഴയ കാലഘട്ടത്തിൽ വ്യാപകമായിട്ടിരുന്നു. ഇപ്പൊ എന്താ സംഭവിക്കുന്നു വെച്ചാൽ, ഇപ്പോൾ ആളുകൾ തലാഖ് ചൊല്ലിയാൽ അതിനൊരു പരിഗണന കൊടുക്കുന്നില്ല. ഇൻഷാല്ലാ തലാഖിന്റെ വിഷയം വരുന്ന സമയത്ത് ഇത് വിശദീകരിക്കേണ്ടതാണ്. എത്രയോ വിവാഹങ്ങളിൽ ആവർത്തിച്ച് തലാഖ് നടക്കുന്നുണ്ട്. ചില സ്ത്രീകൾ വിളിച്ചു വയ്ക്കുന്നു, ഭർത്താവ് 7 തവണ തലാഖ് ചൊല്ലിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ്, വ്യഭിചാരത്തിലാണ് ഇപ്പോൾ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്, വ്യഭിചാരത്തിലാണ് ഈ മുന്നോട്ട് പോകുന്നത്. അതിൽ ജനിക്കുന്ന കുട്ടികൾ ജാരസന്തതികളാണ്, അതിൽ ജനിക്കുന്ന കുട്ടികൾ ശരഈയായ മക്കളല്ല. ആ ജീവിതം ഒരിക്കലും ഹലാലായ ജീവിതമല്ല. പക്ഷെ പഴയ കാലത്ത് കുറച്ചെങ്കിലും ദീനിന് വിവരമുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ മൂന്ന് തലാഖ് കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നത്. മൂന്ന് തലാഖ് ചൊല്ലിയതിന് ശേഷം ഈ രൂപത്തിൽ ചടങ്ങ് കല്യാണത്തിന് നിൽക്കുക എന്നത് ഗുരുതരമായ തെറ്റാണ്. രണ്ട് രൂപങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തെ രൂപം, ഈ പറഞ്ഞ സ്ത്രീയെ വിവാഹം കഴിച്ച ആദ്യത്തെ ഭർത്താവ് ഒരാളുടെ അരികിൽ ചെന്നിട്ട് പറയണം, നിനക്ക് ഞാൻ ഇത്ര ഇത്ര പൈസ തരാം, അല്ലെങ്കിൽ പൈസ തരില്ല, നീ എനിക്ക് വേണ്ടി ഇവളെ ഒന്ന് ഹലാലാക്കി തരണം. ഒരു ദിവസം കല്യാണം കഴിച്ച് രണ്ടാമത്തെ ദിവസം തന്നെ തലാഖ് ചൊല്ലി, എനിക്ക് നീ അവളെ ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വിഭാഗവും പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചടങ്ങ് വിവാഹമാണ് ഒന്നാമത്തെ രൂപം. അതാണ് നേരത്തെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കേട്ടത്, ചടങ്ങ് നിൽക്കുന്നവനും ആർക്കു വേണ്ടിയാണോ ചടങ്ങ് നിൽക്കപ്പെടുന്നത് അവനും അള്ളാഹു ഈ രണ്ടുപേരെയും ക്ഷമിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യത്തിലാണ്. ഭർത്താവ്, ആദ്യത്തെ ഭർത്താവും രണ്ടാമത് ചടങ്ങ് നിൽക്കാൻ വേണ്ടി വരുന്നവനും തമ്മിൽ പരസ്പരം ഒത്തുതീർപ്പിലെത്തിയതിനു ശേഷം രണ്ടുപേരും യോജിച്ച് നടത്തുന്ന ചടങ്ങ് കല്യാണം. ഈ ചടങ്ങ് കല്യാണത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഇങ്ങനെ രണ്ടുപേരും, ആദ്യത്തെ ഭർത്താവും ചടങ്ങ് നിൽക്കുന്നവനും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ചടങ്ങ് വിവാഹം, അത് വ്യഭിചാരമാണ്, ആ വിവാഹം തന്നെ വ്യഭിചാരമാണ്. മാത്രമല്ല, ഈ പറഞ്ഞ വ്യക്തി, ചടങ്ങ് നിന്ന വ്യക്തി ഈ ഉദ്ദേശത്തോടുകൂടി വിവാഹം കഴിക്കുകയും അവളെ തലാഖ് ചൊല്ലുകയും ചെയ്താൽ പോലും ഒന്നാമത്തെ ഭർത്താവിന് ഇവളെ കല്യാണം കഴിക്കൽ അനുവദനീയല്ല. കാരണം എന്താ, അള്ളാഹു ഒരു കാര്യം വിലക്കിയത് ഇവർ കുതന്ത്രത്തിൽ കൂടെ അനുവദിക്കാൻ നോക്കിയതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇങ്ങനെ ചടങ്ങ് നിന്നുകൊണ്ട് ഒരാൾ ഭർത്താവിന്റെ അറിവോടുകൂടി ഒരാൾ ചടങ്ങ് നിന്നുകൊണ്ട് വിവാഹം കഴിക്കുകയും തലാഖ് ചൊല്ലിക്കൊടുക്കുകയും ചെയ്താൽ പോലും ഭർത്താവിന് ഈ പറഞ്ഞ സ്ത്രീയെ വീണ്ടും വിവാഹം കഴിക്കുക എന്നത് അനുവദനീയമല്ല. വിവാഹം കഴിച്ചാൽ വിചാരമാണ് നടക്കുന്നത്, ഹറാമാണ്, ആ വിവാഹബന്ധം യോജിക്കൂല, ശരിയല്ല. അതാണ് ഒന്നാമത്തെ രൂപമായി പറയാനുള്ളത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇങ്ങനെ ധാരാളം സഹാബിമാർ ഈ പറഞ്ഞ അഭിപ്രായം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, കുന്ന നഉദ്ദു ഹാദാ സിഫാഹൻ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഈ പ്രവൃത്തിയെ വ്യഭിചാരമായിട്ടായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞേക്കാം. അതാണ് ചടങ്ങിന് നിൽക്കാവുന്ന ഒന്നാമത്തെ രൂപം. പൊതുവെ നാട്ടിൽ പണ്ട് നടന്നിരുന്ന രൂപമാണിത്. പലപ്പോഴും മഹല്ല് കമ്മിറ്റികളൊക്കെ ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഇപ്പോഴത് പൊതുവെ കാണാനില്ല, അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ രൂപം, ഭർത്താവിന്റെ അറിവോടുകൂടിയല്ലാതെ ഒരാൾ, ഒരു മനുഷ്യൻ, ഒരാളുടെ കൂട്ടുകാരൻ, ജയ്ദിന്റെ കൂട്ടുകാരൻ, ഏതൊരു പേര് നമ്മൾ വെറുതെ പറയാം, കാര്യം മനസ്സിലാവും, അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ തന്റെ ഭാര്യയെ 3 തവണ തലാക്ക് ചൊല്ലി. ഇവന് മനസ്സിലായി എന്റെ കൂട്ടുകാരന് അവന്റെ ഭാര്യയെ വീണ്ടും കല്യാണം കഴിക്കണമെന്ന് താല്പര്യമുണ്ട്. ഇവൻ ഇയാളോട് പറയാതെ അവന്റെ ഭാര്യയെ അവൻ തലാക്ക് ചൊല്ലിയ, 3 തവണ തലാക്ക് ചൊല്ലിയ സ്ത്രീയെ പോയി വിവാഹം കഴിക്കുകയും തന്റെ കൂട്ടുകാരന് ഇവൾ അനുവദിക്കപ്പെടുന്നതിനു വേണ്ടി, ഇവളെ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി ഇവൻ ഇവളെ വിവാഹം കഴിക്കുകയും തലാക്ക് ചൊല്ലുകയും ചെയ്തു. ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടോ? ആദ്യത്തെ ഭർത്താവ് അറിയോ? ഇല്ല. ആദ്യത്തെ ഭർത്താവിന് അറിയില്ല. ഇവൻ അവന്റെ മനസ്സിൽ എന്റെ കൂട്ടുകാരന് ഭയങ്കര പ്രയാസത്തിലാണല്ലോ, അവന് ഇവളെ വീണ്ടും കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എന്നാ അവളെ സഹായിക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് കല്യാണം കഴിക്കട്ടെ, എന്ന് ഞാൻ തന്നെ തലാക്ക് ചൊല്ലിക്കൊള്ളാം, അവനറിയണ്ട. ഇങ്ങനെ ഒരാൾ അവൻ സ്വയം തന്നെ ചടങ്ങ് നിന്ന് കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, അവനെ സംബന്ധിച്ചിടത്തോളം, ചടങ്ങ് നിന്നവനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാൻ പാടില്ല. കാരണം തലാഖ് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ പാടില്ല. തലാഖ് ചെയ്യാമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇൻഷാല്ലാഹ് അത് വീണ്ടും വിശദീകരിക്കുന്നതാണ്. അവൻ ചെയ്തത് തെറ്റാണ്, എന്നാൽ തലാഖ് ചൊല്ലപ്പെട്ടതിന് ശേഷം ആദ്യം വിവാഹം കഴിച്ച ഭർത്താവിന് ഇവളെ കല്യാണം കഴിക്കൽ അനുവദനീയ. കാരണം അയാൾക്ക് ഇതറിയില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഇതറിയില്ല. അയാൾക്ക് ഇവളെ കല്യാണം കഴിക്കൽ അനുവദനീയമാണ്, എന്നാൽ ചടങ്ങ് സ്വയം പോയി നിന്നുകൊടുത്ത മനുഷ്യൻ അയാൾ ചെയ്തിരിക്കുന്നത് വൻപാപങ്ങളിൽപ്പെട്ട ഒരു തിന്മയാണ്. ഇതാണ് ചടങ്ങ് വിവാഹവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതാണ് മൂന്നാമത്തെ രൂപം. നമ്മളിപ്പോ 3 രൂപം പറഞ്ഞു, മുത്താ, ഷിഗാർ, തഹല്ലുലിന്റെ വിവാഹം, ചടങ്ങ് നിൽക്കുന്ന വിവാഹം. 4th നിഷിദ്ധമാകുന്ന വിവാഹം, ബാത്തിലാകുന്ന വിവാഹമാണ് ഇഹ്റാം കെട്ടിയ സന്ദർഭത്തിലുള്ള വിവാഹം. ഇഹ്റാം കെട്ടിയ സന്ദർഭത്തിൽ, ഹജ്ജിന് ഇഹ്റാം കെട്ടിയതിന് ശേഷം വിവാഹം ആലോചിക്കാനേ പാടില്ല. ഒരാൾ ഇഹ്റാം കെട്ടിയാൽ പിന്നെന്ത് ചെയ്യലേ, വിവാഹാലോചന ഒന്നുമില്ല. പലപ്പോഴും ഹജ്ജ് കമ്മിറ്റിയിൽ പോയാൽ നല്ല കുടുംബമാണ്, അവരെ വിവാഹാലോചിച്ചാലോ, അവിടെ വിവാഹാലോചന നടക്കുന്നത് നടക്കാൻ പാടില്ല. അവിടെ ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ വിവാഹാലോചനകൾ പാടില്ല. അതുപോലെ തന്നെ വിവാഹം കഴിക്കാനും പാടില്ല, വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനും പാടില്ല. എന്താ ഞാൻ പറഞ്ഞത്? വിവാഹം കഴിക്കാനും പാടില്ല, വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനും പാടില്ല. വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇഹ്റാം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇഹ്റാം കെട്ടിയ അവസ്ഥയിൽ എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല, എനിക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ വേറെ 2 ആളുകൾ, അവരെ ഇഹ്റാം കെട്ടിയിട്ടില്ല, അവര് പറയും ഞങ്ങളെ കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞാൽ ആ വിവാഹം നടത്തി കൊടുക്കാനും പാടില്ല. അതോടൊപ്പം വിവാഹാലോചനകൾ നടത്താനും പാടില്ല. ഇഹ്റാം കെട്ടിയ സന്ദർഭത്തിൽ വിവാഹം കഴിക്കാനോ വിവാഹം നടത്തി കൊടുക്കാനോ വിവാഹാലോചനകൾ നടത്താനോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ യൻകിഹുൽ മുഹ്റിമു വലാ യൻകഹു വലാ യഖ്തുബ്. ഇഹ്റാമിലായിരിക്കെ വിവാഹം കഴിക്കാനോ വിവാഹം കഴിച്ചു കൊടുക്കപ്പെടാനോ അതല്ലെങ്കിൽ വിവാഹാലോചനകൾ നടത്താനോ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചതായി കാണാൻ സാധിക്കും. പൊതുവെ ഇഹ്റാമിൽ ആൾക്കാർ വിവാഹം കഴിക്കലില്ല. പക്ഷേ അബദ്ധത്തിൽ ഇഹ്റാമിൽ വിവാഹം കഴിച്ചു പോകുന്ന ആളുകളുണ്ട്. അതെങ്ങനെയാണ്? ചില ആളുകൾ ഹജ്ജിന് പോയാൽ അതല്ലെങ്കിൽ ഉംറക്കു പോയാൽ ഹജ്ജിന്റെ ഇടയിൽ വച്ച് ഹജ്ജ് അവസാനിപ്പിച്ചുകൊണ്ട് പോരും. എന്തെങ്കിലും കാരണം കൊണ്ട് അസുഖമോ അതല്ലെങ്കിൽ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട വളരെ അനിവാര്യമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായത് കാരണത്താലോ ചിലപ്പോൾ അയാളെ വഴിക്ക് വെച്ച് ഹജ്ജ് അവസാനിപ്പിച്ചു പോരും. അതല്ലെങ്കിൽ ഉംറ തുടങ്ങി അത് പൂർത്തീകരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും കാരണത്താൽ ഉംറ പൂർത്തീകരിക്കാതെ അയാൾ തിരിച്ചു പോരും. എന്തെങ്കിലും കാരണത്താൽ ഇങ്ങനെ അയാൾ തിരിച്ചു വന്നാൽ ഹജ്ജും ഉംറയും ഈ രണ്ട് ഇബാദത്തുകളുടെ പ്രത്യേകതകളിൽ ഒന്നാണ്. അത് തുടങ്ങിയാൽ പിന്നെ പൂർത്തീകരിക്കൽ വാജിബാണ്. പൂർത്തീകരിക്കാതെ നിർത്താൻ പാടില്ല. ഇടയ്ക്ക് വെച്ച് നിർത്താൻ ഹജ്ജിനും ഉംറക്കും അനുവാദമില്ല. അള്ളാഹു പറഞ്ഞു, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി പൂർത്തീകരിച്ച് നിർവഹിക്കുക. പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. തുടങ്ങിയാൽ പിന്നെ അത് പൂർത്തീകരിക്കാതെ ഇറങ്ങാൻ പാടില്ലാത്ത രണ്ട് ഇബാദത്താണ് ഹജ്ജും ഉംറയും. അതുകൊണ്ടാണ് ഉംറക്ക് ഇഹ്റാം കെട്ടുമ്പോൾ പലപ്പോഴും പലരും പറയാറുള്ളത് എന്താണ്, ഇതാ ഞാൻ ഇഹ്റാം കെട്ടുന്ന നിയ്യത്ത് എന്താണ്, അള്ളാഹു എനിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ അവിടെയാണ് എന്റെ തഹല്ലുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഹ്റാം കെട്ടേണ്ടത്. എന്തെങ്കിലും ഇടയിൽ വെച്ചിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അവിടെ വെച്ച് തഹല്ലുലാവാൻ വേണ്ടി. അങ്ങനെ പറയാതെ ഒരാൾ ഇതാ ഞാൻ ഉംറ നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം അയാൾ പറഞ്ഞാൽ പിന്നെ അയാൾ ഉംറ മുഴുവൻ പൂർത്തീകരിക്കണം. അസുഖമായാൽ അയാൾ തിരിച്ചുപോയാൽ എവിടെയാണോ ഉംറ നിർത്തിയത് അവിടുന്ന് പിന്നെ അത് പൂർത്തീകരിച്ച് തലയൊക്കെ പഠിച്ച് ഉംറ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം. എവിടെയാണോ നിർത്തി അവിടുന്ന് പൂർത്തീകരിക്കണം. ഇത് പലപ്പോഴും പല ആളുകൾക്കും അറിയാറില്ല. ചില ആളുകൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാൽ അവൻ ഹജ്ജ് ഇടയിൽ വെച്ച് നിർത്തിപ്പോ അല്ലെങ്കിൽ ഉംറ ഇടയിൽ വെച്ച് നിർത്തിപ്പോ. അവർ എത്ര വർഷം ആ ഹജ്ജോ ഉംറയോ പൂർത്തീകരിക്കാതെ നിൽക്കുന്നോ അത്രയും വർഷം അവർ ഹറാമിലാണ്. അവരത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അറിഞ്ഞാലും ഇല്ലെങ്കിലും പത്ത് വർഷമാണ് ഉംറ ബാക്കി പൂർത്തീകരിച്ചിട്ടില്ലേ, പത്ത് വർഷമാണ് ഹറാമിലാണ്. ആ പത്ത് വർഷം ലംഘനബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഹറാമിൽ ഒരാൾക്ക് പാടില്ലാത്ത കാര്യങ്ങളൊന്നും അപ്പൊ പാടില്ല. എന്തൊക്കെ അവൻ ചെയ്തോ അതിനൊക്കെയുള്ള കഫാറത്ത് പിന്നെ കൊടുക്കണം. അപ്പൊ അതിൽ പെട്ടതാണ് ഒരാൾ ഹജ്ജിന്റെയോ ഉംറയുടെ ഇടയിൽ അത് ഇടക്ക് വെച്ച് നിർത്തിക്കൊണ്ട് തിരിച്ചു പോരുകയും അതിനിടയിൽ വിവാഹം കഴിക്കുകയും ചെയ്താൽ ആ വിവാഹം ബാത്തിലാണ്. ആ വിവാഹം ബാത്തിലാണ്. അയാൾ അറിവില്ലാതെയാണ് ചെയ്തത് എങ്കിൽ ആ പറഞ്ഞ വിവാഹത്തെ സിന എന്ന് വിളിക്കേണ്ടതില്ല, വിചാരമെന്ന് പറയാൻ പാടില്ല. കാരണം അത് പണ്ഡിതൻ പറഞ്ഞു നിക്കാഹ് ശുബ്ഹ, സംശയം നിലനിൽക്കുന്ന വിവാഹമാണ്. ഇയാൾ അറിയാതെ ചെയ്തു പോയതാണ്. അതുപോലെ തന്നെ അയാൾക്കുണ്ടാകുന്ന കുട്ടികൾ അയാളുടെ കുട്ടികൾ തന്നെ. പക്ഷെ അയാൾ എന്ത് ചെയ്യണം, ഈ വിധി തിരിച്ചറിഞ്ഞാൽ ഉടനെ പോയി അയാൾ ഉംറ പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ഹജ്ജ് എന്താണെന്ന് ചിലത് പൂർത്തീകരിക്കുക. അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന് രണ്ടാമത് വിവാഹ കരാർ പുതുക്കണം. അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും പോകുന്നവർ ഈ പറഞ്ഞ നിയമം ശ്രദ്ധിക്കണം. ഒരിക്കൽ മസ്ജിദിന്റെ പോലെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഹജ്ജ് കഴിഞ്ഞ സമയമാണ്, അയാൾ ഇതുപോലെ എന്തോ ഒരു വിഷയം എടുക്കു വെച്ചാൽ പൂർത്തീകരിച്ചിട്ടില്ല, അയാൾ പൂർത്തീകരിക്കാതെ ഹജ്ജിന്റെ റുക്കിനുകളിലൊന്നോ അല്ലെങ്കിൽ ഉംറയുടെ റുക്കിനുകളിലൊന്നോ ഉപേക്ഷിച്ചുകൊണ്ടാണ് അയാൾ വന്നിട്ടില്ല. ഷർട്ട് പാൻ്റൊക്കെ ഇട്ടിട്ടായിരിക്കുന്നത്. അയാള് അവിടെയുള്ള മിഷനബിയുള്ള ഷേഖിനോട് ചോദിക്കാണ്, ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നീ തിരിച്ചു ഇപ്പൊ ടാക്സി വിളിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം കിട്ടും, ഇപ്പൊ ഇഹ്റാം ധരിച്ച് തിരിച്ചു പോയി ഉംറ പൂർത്തീകരിക്കണം. ഒരളവില്ല കാര്യത്തിൽ, അത് അപ്പോൾ തന്നെ പൂർത്തീകരിക്കണം എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഹജ്ജോ ഉംറയോ ഒരാൾ ഇടക്ക് വെച്ച് നിർത്തി പിന്നെ അതിന്റെ ഇടയിൽ വിവാഹം ചെയ്താൽ ആ വിവാഹം ബാത്തിലാണ്. അല്ല, ഈ വിധി അറിവില്ലാതെയാണ്, പൊതുവെ ആൾക്കാർ ചെയ്യാൻ അറിവില്ലാതെയാണ്. വിധി അറിവില്ലാതെയാണ് ചെയ്തത് എങ്കിൽ അയാൾ ഇതറിഞ്ഞ ഉടനെ പിന്നെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. പിന്നെ ഭാര്യയുമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയായിട്ട് ബന്ധപ്പെടരുത്. പിന്നെ ഹജ്ജാകട്ടെ ഉംറയാകട്ടെ അത് പൂർത്തീകരിച്ചതിന് ശേഷമേ അയാൾ ഈ പറഞ്ഞ ബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ പാടുള്ളൂ. അതാണ് നാലാമത്തെ നിഷിദ്ധമായ വിവാഹങ്ങളുടെ കൂട്ടത്തിൽ നാലാമത്തെ കാര്യം. അഞ്ചാമത്തേത് അന്നിക്കാഹു ഫിൽ ഇദ്ദ. ഇദ്ദ കാലാവധി ഇരിക്കുന്ന, ഇദ്ദ കാലാവധി അവസാനിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാം. ഒരു സ്ത്രീ അവൾ തലാഖ് ചൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് മരിച്ചു, അവൾ ഇദ്ദ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അവളെ വിവാഹം കഴിക്കുക എന്നത് ഹറാമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഅസിമു ഉഖ്ദത അന്നികാഹ് ഹത്താ യബ്ലുഗൽ കിതാബ് അജല. നിങ്ങൾ ഇദ്ദ ഇരിക്കുന്ന സ്ത്രീയെ വിവാഹ അവളുടെ ഇദ്ദ കാലാവധിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? വഅലൈക്കും സലാം. ഒരു സ്ത്രീ ഇദ്ദ ഇരിക്കുന്ന കാലാവധിയിൽ അവളെ നിങ്ങൾ വിവാഹം അവളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കാൻ. മാത്രമല്ല ഇസ്ലാം ഇദ്ദ കാലാവധിയിൽ വ്യക്തമായ വിവാഹാലോചനയും വിലക്കിയിട്ടുണ്ട്. വ്യക്തമായ രൂപത്തിൽ എന്ത് ചെയ്യരുത്? വിവാഹാലോചിക്കരുത്. തസ്രിയ, അതായത് ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരിച്ചു, അവൾ ഇദ്ദ കാലാവധിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ സമയത്ത് പോയി അവളെ നേരെ വിവാഹം ആലോചിക്കരുത്. നേരെ വിവാഹാലോചിക്കാതെ സൂചനകൾ പറയാമോ? സൂചനകൾ പറയാം. അവ്യക്തമായ വാക്കുകളിലൂടെ സൂചനകൾ പറയാം. വ്യക്തമായി ഇദ്ദ കാലാവധിയിൽ അവളെ വിവാഹം ആലോചിക്കാനേ പാടില്ല. പിന്നെ വിവാഹം എന്തായാലും കഴിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തഅസിമു ഉഖ്ദത അന്നികാഹ് ഹത്താ യബ്ലുഗൽ കിതാബ് അജല. ഒരു സ്ത്രീ അവളുടെ കാലാവധി എത്തുന്നതുവരെ, അവളുടെ ഇദ്ദ കാലാവധി അവസാനിക്കുന്നതുവരെ അവളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. കാരണം ഇദ്ദ കാലാവധി എന്നത് അല്ലാഹ് നിശ്ചയിച്ചത് കുറേ ഹിക്മത്തുകൾക്കാണ്. അതാണ് കാരണങ്ങൾ അതിന്റെ പിന്നിൽ. അതിലൊന്ന്, ഒരു സ്ത്രീ ഭർത്താവുമായി തലാഖിലായി കഴിഞ്ഞാൽ അവൾ ഗർഭിണിയാണോ എന്നത് വ്യക്തമാവണം. കാത്തു നിൽക്കാതെ പെട്ടെന്ന് മറ്റൊരാൾ വിവാഹം കഴിച്ചാൽ ഈ കുട്ടിയുടെ ഭർത്താവ് കുട്ടിയുടെ പിതാവ് ആരാണ് എന്നത് മനസ്സിലാവാതെ വരും. അതൊരു കാരണമാണ്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഒരു പുരുഷൻ തലാഖ് ചൊല്ലി, ഭർത്താവ് തലാഖ് ചൊല്ലി, ഭർത്താവ് തലാഖ് ചൊല്ലിയാൽ ഈ സ്ത്രീ ഗർഭിണിയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇദ്ദാ കാലാവധി അവസാനിക്കുന്നത് വരെ കാത്തിരുന്നാൽ അവൾ ഗർഭിണിയാണെങ്കിൽ അത് ബോധ്യപ്പെടും. അതോടുകൂടി ഈ കുട്ടി ആരുടേതാണ് എന്നത് വ്യക്തമാകും. എന്നാൽ ഇദ്ദാ പിരീഡ് ഇല്ലാതെ ഇയാൾ പോയി ബന്ധപ്പെട്ട ഒരാൾ കല്യാണം കഴിച്ചാലോ? ചിലപ്പോൾ പിതാവ് ആരാണ് എന്നത് അവ്യക്തമായി തീർന്നേക്കാം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാരണം, സ്ത്രീകളുടെ ഗർഭപാത്രം, അതുപോലെ തന്നെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ, അത് ഒരു പുരുഷൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കെ അത് ശുദ്ധിയാവുക എന്നതിനു വേണ്ടി കാത്തിരിക്കാൻ കൂടിയാണ് ഇദ്ദ കാലാവധി അള്ള നിശ്ചയിച്ചത്. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ തലാഖ് ചൊല്ലിയാൽ അവളെ തിരിച്ചെടുക്കാൻ അനുവാദമുള്ള കാലഘട്ടമാണ് ഇദ്ദ കാലഘട്ടം. ഒരു ഭർത്താവ് ഒരു സ്ത്രീയെ തലാഖ് ചൊല്ലിയാൽ ഉടനെ ആ പെണ്ണ് എന്ത് ചെയ്യാൻ പാടില്ല? സ്വന്തം വീട്ടിലേക്ക് വരെ പോകാൻ പാടില്ല, ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന്. നമ്മളെ നാട്ടിൽ ഈ നിയമം ആരാണ് പാലിക്കുന്നത്? ഒരു ഭർത്താവ് ഒരു സ്ത്രീയെ തലാഖ്, ഇൻഷാല്ലാ തലാഖിന്റെ വിധിവിലക്കിൽ പിന്നീട് വരുന്നതാണ്, ഭർത്താവ് സ്ത്രീയെ തലാഖ് ചൊല്ലിയാൽ അവൾ വീട്ടിൽ നിന്ന് പുറത്തു പോരുത്. അയാളുടെ അനുമതിയോടുകൂടി എപ്പോഴും പുറത്തു പോകാൻ പാടുള്ളൂ. പലപ്പോഴും തലാഖിന്റെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ പെണ്ണിന്റെ വീട്ടുകാർ വരുമ്പോ എന്റെ മക്കളെ തിരഞ്ഞെടുപ്പ് പറഞ്ഞു കൊണ്ടുപോകും. പിന്നെ തലാഖെല്ലാം കഴിഞ്ഞ് പിന്നെ ഭർത്താവ് കാണുന്നില്ല. തലാഖ് ചൊല്ലിയാലും ഇദ്ദ കാലാവധിയിൽ ഈ ഭർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഭാര്യ ബാധ്യസ്ഥയാണ്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, തലാഖ് അങ്ങനെ ചൊല്ലപ്പെട്ടാൽ വരെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഭർത്താവിന് താല്പര്യമുണ്ടാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുക എന്നത്, അയാൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുക എന്നത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാര്യമാണ്. കാരണം ഇസ്ലാം ഇൻഷാ അള്ളാഹ് അത് പിന്നീട് നമ്മൾ വിശദീകരിക്കുന്നതാണ്. ഇസ്ലാം വിവാഹബന്ധങ്ങൾ ഇണക്കി ചേർക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരാൾക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവർ തലാക്കാവുന്ന എത്തുന്നില്ല. അപ്പോൾ ഇദ്ദാ കാലാവധിയിൽ ഭർത്താവിന് ഈ പെണ്ണിനെ തിരിച്ചു വിളിക്കാനുള്ള അവകാശമുണ്ട്. ആ സമയത്ത് വേറെ ആൾ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവസരം നഷ്ടപ്പെടുകയാണ്. ഭർത്താവിനെ അവളെ തിരിച്ചു വിളിക്കാനുള്ള അവസരം ഇല്ലാതെയാവുകയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ വിവാഹം ഇസ്ലാം വിലക്കിയത്. അപ്പൊ ഇദ്ദയിലിരിക്കുന്ന സ്ത്രീയെ വിവാഹം വ്യക്തമായി ആലോചിക്കാൻ പാടില്ല, വിവാഹം കഴിക്കാനും പാടില്ല. അങ്ങനെ വിവാഹം കഴിച്ചാൽ ആ വിവാഹബന്ധം കാതിയുണ്ട് എങ്കിൽ അത് വേർപിരിക്കേണ്ടതാണ്. ഒരാൾ ഇദ്ദാ കാലഗതിയിൽ പോയി ഒരു പെണ്ണിന് വിവാഹം കഴിച്ചാൽ കാതി ഉണ്ടെങ്കിൽ, സുൽത്താൻ ഉണ്ടെങ്കിൽ, ഭരണാധികാരി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ വിവാഹബന്ധം വേർപിരിക്കണം. ആ വിവാഹബന്ധം വിചാരമാണ്. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇദ്ദാ കാലാവധിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടും ഇദ്ദാ കാലഘട്ടത്തിൽ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് അറിഞ്ഞുകൊണ്ടും ഒരാൾ പോയി ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ പിന്നെ മരിക്കുന്നത് വരെ ഇവൻ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വ അങ്ങനെയാണ്. അല്ലെ, ഇപ്ര വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അനുവദനീയം, അനുവദനീയമാണെന്നുള്ളതിനാൽ ശരി, അല്ലാഹു അലം. പക്ഷെ ഞാൻ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ഇദ്ദാ കാലാവധിയിൽ ഒരു സ്ത്രീയെ പോയി വിവാഹം കഴിച്ചാൽ അവർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിപ്പിക്കപ്പെടുകയും വേർപിരിക്കുകയും പിന്നെ ഇയാൾക്ക് ഈ പെണ്ണിനെ മരണം വരെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ വിധി പറഞ്ഞിട്ടുണ്ട്. അത് ഇതാണ് കാരണം. ഈ പറഞ്ഞ തിന്മയുടെ ഗൗരവം വ്യക്തമാവുന്നതിനും അയാൾ എന്തൊരു കാര്യമാണോ പെട്ടെന്ന് നേടിപ്പിടിക്കാൻ ഉദ്ദേശിച്ചത്, ഇസ്ലാമിൽ അങ്ങനെ നയമുണ്ട്. മൻ ഇസ്തഅജല ശൈഅ ഖബ്ല അവാനിഹി ഉഖിബ ബിഹർമാനി. ആരെങ്കിലും ഒരു കാര്യം അത് ഇസ്ലാം നിശ്ചയിച്ച സമയത്തിന് മുൻപ് കിട്ടാൻ വേണ്ടി തിരക്കുകൂട്ടിയാൽ അവനുള്ള ശിക്ഷ അവൻ എന്താണോ തിരക്കുകൂട്ടി പിടിക്കാൻ നോക്കിയത് അത് അവന് കൊടുക്കാതിരിക്കാറില്ല. ഒരാൾ ഇസ്ലാം സമയം നിശ്ചയിച്ച് അവന് നിശ്ചയിച്ച എന്തെങ്കിലും ഒരു കാര്യം അത് സമയത്തിന് മുൻപ് കിട്ടാൻ വേണ്ടി തിരക്കുകൂട്ടി വേറെന്തെങ്കിലും തന്ത്രം കാണിച്ചാൽ അവനുള്ള ശിക്ഷ എന്താണോ അവൻ തേടിപ്പിടിക്കാൻ ഉദ്ദേശിച്ച് അവന് കൊടുക്കാതിരിക്കാറില്ല. ഒരാൾ ബാപ്പാന്റെ അന്തരസത്ത് കിട്ടുന്നതിന് വേണ്ടി ബാപ്പാനെ കൊതുങ്ങിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവിച്ചു എന്നായിരിക്കാം, അവന്റെ ഉള്ള ശിക്ഷ കൊടുക്കാതിരിക്കാറില്ല. അവന് അനന്തര സ്വത്ത് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇത് ഇസ്ലാമിലെ നിയമങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഒരാൾ ഇദ്ദാ കാലാവധിയിൽ ഇരിക്കുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ വിവാഹം ബാത്തിലാണ്, ആ വിവാഹം പിരിക്കേണ്ടതാണ്. അതിലുണ്ടാകുന്ന കുട്ടികൾ ഈ പറഞ്ഞ വിധികൾ അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എങ്കിൽ അത് വ്യഭിചാരമാണ്. അത് പിന്നെ അതിലുണ്ടാകുന്ന കുട്ടികൾ ജാരസന്തതികളാണ്. എന്നാൽ ഇത് അറിയാതെയും മറ്റുമാണെങ്കിൽ അതിന്റെ വിധിവിലക്കുകൾ വേറെയാണ്. ഇത് വിശദമായ അത്തരം കാര്യത്തിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നു. മൊത്തത്തിൽ ഈ പറഞ്ഞ സന്ദർഭത്തിലുള്ള വിവാഹം നിഷിദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആറാമത്തെ രൂപം സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ വ്യാപകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രൂപങ്ങളിലൊന്നാണ് അന്നിക്കാഹു ബില വലി, വലിയില്ലാതെയുള്ള കല്യാണം. വലിയിന്റെ അനുമതിയോ വലിയിന്റെ സമ്മതമോ ഇല്ലാതെയുള്ള വിവാഹങ്ങൾ. ഇത് ഈ കാലഘട്ടത്തിൽ ധാരാളമായി വർദ്ധിച്ചു വരുന്ന, സമൂഹത്തിൽ ഇല്ലാതെ വ്യാപിക്കുന്ന ഫിത്നകളിലൊന്നാണ്. അതിന് കാരണം ഇന്ന് ഉള്ള ഈ സിനിമകളും സീരിയലുകളും അതുപോലെ തന്നെ പ്രണയവും പ്രേമവും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും, അല്ലെ, സിനിമയിലൊക്കെ പൊതുവേ ഉള്ള കഥ എന്താ, ഏതെങ്കിലും ഒരുത്തനെ ഏതെങ്കിലും പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടും, പിന്നെ വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും എതിർത്താലും അതിനെല്ലാം എതിരെ നിന്നുകൊണ്ട് നായകൻ എല്ലാവരെയും അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഈ പെണ്ണിനെ കല്യാണം കഴിക്കും. അപ്പൊ ഇതാണ് വലിയ ഹീറോയിസം എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിക്കാണ്. കുട്ടികളുടെ മനസ്സിൽ ഇതാണ് വെച്ചുകൊടുക്കുന്നത്. ഈ അടുത്ത് ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് മതവിഷയം പഠിക്കുന്നതിന് വേണ്ടി ഒരു ട്യൂഷൻ സെന്ററിൽ പഠിക്കാൻ പോയി. അപ്പൊ അവിടെയുള്ള ട്യൂഷൻ അധ്യാപകൻ കുട്ടികളോട് ചോദിക്കാം, നിങ്ങൾക്ക് പ്രേമില്ലേ, ഗേൾഫ്രണ്ട്സ് ഇല്ലേ? കുട്ടികൾ ദീനിയായിട്ട് വളരുന്ന ചുറ്റുപാടുള്ളതാണ്. നമുക്കില്ല, എന്തൊരു മോശമാണ്, എങ്ങനെ ഒരു ഗേൾഫ്രണ്ട് ഇല്ലാതെ ജീവിക്കാം. ഇതാണ് ആളുകളുടെ ഇന്നത്തെ, ഇന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കുട്ടികൾക്കിടയിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പടരുന്ന ചിന്തകളിലൊന്നാണ്, ഒരു കുട്ടി സ്കൂൾ പഠിക്കുന്ന കാലത്ത് അവനൊരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ അവൻ ഒന്നിനും കൊള്ളാത്തനാണ്. കുട്ടികളുടെ ഇടയിൽ വളർന്നു വരുന്ന ചിന്തകളൊന്നാണ്. നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന കുട്ടികൾ അവിടെ പോയിട്ട് ABCD അല്ല പഠിക്കുന്നത്, ഈ ജാതി തോന്നിവാസങ്ങളാണ്. പലപ്പോഴും ക്ലാസ് റൂമുകളിൽ ഒരു കുട്ടിക്ക് ഒരു പ്രേമില്ലെങ്കിൽ, ഒരു പെൺകുട്ടിയായിട്ടൊരു മോശമായ ബന്ധമില്ലെങ്കിൽ അവൻ എന്തോ ഒന്നിനും കൊള്ളാത്ത ഒരു മണ്ടനായി ആളുകൾക്കിടയിൽ, കുട്ടികൾക്കിടയിൽ പരിഗണിക്കപ്പെടുക. കുട്ടികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ, കൗമാരക്കാർക്കിടയിൽ വ്യാപകമായി ഈ പറഞ്ഞ ചിന്താഗതി ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം രക്ഷിതാക്കൾ ഈ കാര്യം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വലിയില്ലാതെയുള്ള നിക്കാഹ് ബാത്തിലായ കല്യാണമാണ് എന്നർത്ഥമല്ല. ആ വിവാഹം പലപ്പോഴും നാട്ടിൽ കാണാറുള്ളതെന്താണ്, ഇന്ന് പ്രേമവിവാഹങ്ങൾ നടത്തുന്നതിന് പിന്നിലുള്ള ഒരു കാരണം എന്താ, കാമുകൻ പറയാൻ കാമുകിയോട് നമുക്കിപ്പോ വീട്ടുകാരെ സമ്മതമില്ലെങ്കിലും കല്യാണം കഴിക്കാം, ഒരു കുട്ടിയൊക്കെ ആവുമ്പോൾ വീട്ടുകാരെ പ്രശ്നമൊക്കെ ഉണ്ട് അവസാനിച്ചോളൂ. സമൂഹവും ഇപ്പോൾ അതേ അവസ്ഥയിലാണ്. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി, ഇതേപോലെ വലിയൊന്നുമില്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ വീട്ടുകാർക്ക് പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ലാത്ത പോലെ സ്വീകരിക്കണം. കല്യാണം ശരിയായിട്ടില്ല. വലിയ നിന്ന് കൊടുക്കാതെ, വലിയന്റെ അനുമതി ഇല്ലാതെ നടന്ന കല്യാണം ശരിയല്ല. മാത്രമല്ല പണ്ഡിതന്മാർ അവർക്കിടയിൽ അഭിപ്രായങ്ങളിൽ ഒന്നാണ്, ഒരാൾ വിവാഹത്തിന് മുൻപ് ഇത്തരം പ്രണയബന്ധങ്ങളിൽ പലപ്പോഴും വ്യഭിചാരം ഉണ്ടാവും. വ്യക്തമായ വ്യഭിചാരം വിവാഹത്തിന് മുൻപ് ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി നടത്തിയാൽ ആ സ്ത്രീയെ ഒരു വർഷത്തേക്ക് പിന്നെ അവന് വിവാഹം കഴിച്ചു കൊടുക്കരുത്. എന്നാൽ ഇന്ന് പലപ്പോഴും നടക്കുന്നതിന്റെ നേരെ തിരിച്ചാണ്. ഒരു കോളേജിൽ പഠിക്കുന്ന ചെക്കൻ പെൺകുട്ടിയെ പ്രേമിച്ചാൽ ഇവർ തമ്മിൽ ബന്ധത്തിലേർപ്പെടും, ഇവൾക്ക് ഗർഭിണിയായാൽ നാട്ടിലുള്ള നാണക്കേടൊക്കെ പേടിച്ച് വീട്ടിൽ വേഗം കല്യാണം കഴിച്ചു കൊടുക്കാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കൂടുതൽ ഫിത്തന ഉണ്ടാവാണ്. ആളുകൾ ഇതൊരു വഴിയായി കാണാണ്. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ നേരെ വൃത്തിയേട് ചെയ്യാം, എന്നിട്ട് അവൾക്ക് ഗർഭമുണ്ടാക്കുക, അപ്പൊ നാട്ടുകാരുടെ നാണക്കേട് പേടിച്ച് കല്യാണം കഴിക്കും. ഈ കുട്ടി ഹറാമായ കുട്ടിയാണ്, ഈ കുട്ടി വിചാരസന്തതിയാണ്, കുട്ടി ഇവനിലേക്ക് ചേർത്തപ്പെടാൻ പാടില്ല, നിഷിദ്ധമായ ബന്ധമാണ്. എന്നാൽ ആളുകൾക്ക് ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമല്ല. ഇത്തരം ബന്ധങ്ങൾ. പഴയ കാലഘട്ടത്തിൽ ജാരസന്തതി എന്ന് പറഞ്ഞാൽ വാപ്പയിലേക്ക് ചേർത്തപ്പെടുകയില്ല, വലിയ അപമാനമാണ് അതുകൊണ്ട് ആ വ്യക്തിക്ക് ഉണ്ടാവാറുള്ളത്. അപ്പോൾ സഹോദര, ഈ പറഞ്ഞ നിക്കാഹ് വലിയില്ലാതെ നടത്തപ്പെടുക എന്നത് തീർത്തും നിഷിദ്ധമാക്കാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബി വലി, വലിയില്ലാതെയുള്ള നിക്കാഹ് ഇസ്ലാമിലെ നിക്കാഹല്ല. മൂന്ന് തവണ റസൂലുള്ളാഹി പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബി വലി, ലാ നിക്കാഹ ഇല്ലാ ബി വലി, ലാ നിക്കാഹ ഇല്ലാ ബി വലി. മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു പറഞ്ഞു. ഐഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, അവർ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, അയ്യു മംറഅത്തിൻ നകഹത് ബിഗൈരി ഇദ്നി മവാലിഹ ഫനികാഹുഹ ബാത്തിൽ, തന്റെ രക്ഷാധികാരികളുടെ അനുമതിയില്ലാതെ ഒരു സ്ത്രീ വിവാഹം കഴിച്ചാൽ അവളുടെ നിക്കാഹ് ബാത്തിലാണ്, പാപ്പാന്റെ അനുമതിയില്ലാതെ വിവാഹം കഴിച്ചാൽ. ചിലപ്പോ വീട്ടുകാരുടെ കൂട്ടത്തിൽ വാപ്പ ഉണ്ടായിരിക്കും, വാപ്പതിന് കൂട്ടിക്കൂല, ചിലപ്പോ ഉമ്മ കൂട്ടിക്കും, ഉമ്മ വലിയല്ല. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, പൊതുവെ പുരുഷന്മാർക്ക് അവരുടെ പെൺമക്കളുടെ കാര്യത്തിലുള്ള ഗൈറത്ത് സ്ത്രീകളെക്കാൾ കൂടുതലായിരിക്കും. അവനാന്റെ പെൺമക്കളെ വേറൊരിടത്ത് നോക്കുന്നതിൽ ഉമ്മമാരെക്കാൾ ദേഷ്യാർക്കായിരിക്കും, ബാപ്പാക്കായിരിക്കും. ഇത് പൊതുവെ നമ്മൾ കാണുന്നതാണ്, പൊതുവെ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വാപ്പാക്ക് അത് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇസ്ലാം വാപ്പയുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചത്, വിലായത്ത്. പെൺകുട്ടിയുടെ രക്ഷാധികാരം വാപ്പയുടെ കയ്യിൽ, അമ്മയുടെ കയ്യിലല്ല. ഉമ്മ പോയി രജിസ്റ്ററിൽ ഒപ്പിട്ടോട്ടുകൊണ്ട് കാര്യമില്ല. അതല്ലെങ്കിൽ ചില വീടുകളിൽ കാണാം, വാപ്പ ഇരിക്കെ ഈ പെൺകുട്ടിയുടെ ആങ്ങളവോ വലിയായിട്ട്, അവന് വലിയാവാനുള്ള അവകാശമല്ല. ഇപ്പൊ ഈ പറഞ്ഞ തോന്നിവാസം ഇത് ഭയങ്കര എന്തോ കാര്യമാണ്, ഇങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിക്കുക എന്നുള്ളത് എന്തോ വലിയ കാര്യമാണ് എന്ന് തോന്നലുള്ളതിനാൽ ഇതിനെ സഹായിക്കാനും സഹകരിക്കാനും കുടുംബത്തിലെ ആൾക്കാരും ഒപ്പമുണ്ടായിരിക്കും. എന്നിട്ട് ചിലപ്പോ ആങ്ങള ഇതിന് കൂട്ടുന്നെടുക്കും. ആര് കൂട്ടുന്നെടുക്കാറില്ല, വലിയ സമ്മതിക്കാത്ത വിവാഹം തെറ്റാണ്. എന്നാൽ വലിയനോട് പറയാനുള്ള കാര്യം എന്താണ്, അന്യായമായ കാരണങ്ങൾ കൊണ്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹം തടഞ്ഞു വെക്കരുത്. അതായത് പെൺകുട്ടിയോട് ചെയ്യുന്ന ദുൽമാൻ അന്യായമായ കാരണം കൊണ്ട്, ഇവന്റെ അടുത്ത് ശറഈയായ കുഴപ്പങ്ങളൊന്നുമില്ല, മുസ്ലിമാണ്, ദീനുള്ള ആളാണ്, അങ്ങനെയുള്ള ഒരുത്തൻ വിവാഹം ആലോചിച്ചു വന്നാൽ ആ വിവാഹം അന്യായമായ കാരണങ്ങൾ കൊണ്ട് തടഞ്ഞു വെക്കരുത്. എന്നാൽ ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ തടഞ്ഞു വെക്കുന്നുണ്ട് എങ്കിൽ ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ അനുവാദമില്ല. അവൾ കഴിച്ചാൽ തന്നെയും വലിയില്ലാതെ വിവാഹം കഴിച്ചാൽ ആ വിവാഹം ബാത്തിലാണ്, അത് അർത്ഥമില്ലാത്ത വിവാഹമാണ് എന്നതിൽ സംശയമില്ല. മാത്രമല്ല അതിൽ ഉണ്ടാകുന്ന കുട്ടികൾ ജാരസന്തതികളാണ്. ഇങ്ങനെയുള്ള വിധിവിലക്കുകൾ വേറെയും ആ പറഞ്ഞ കാര്യത്തിൽ സംഭവിക്കുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിക്കുന്നതിന് പിന്നിൽ ഒരു കാരണം നമ്മുടെ ഈ മൊബൈലാണ്, കയ്യിലുള്ള അതിൽ കാണുന്ന സിനിമയും സീരിയലുകളും. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ അവിടെ നിൽക്കട്ടെ, വിവാഹിതരായ സ്ത്രീകൾ വരെ തോന്നിവാസങ്ങളിലേക്ക് വൃത്തികേടുകളിലേക്ക് പോകുന്നതിന്റെ പിന്നിലുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇത്തരം സിനിമയും സീരിയലും അങ്ങനത്തെ കാര്യങ്ങളുമാണ്. ഈ വൃത്തികേട് ജനങ്ങൾക്കിടയിൽ ഒരു നന്മയായി മാറിയിരിക്കുകയാണ് ആൾക്കാർക്ക് തോന്നുമ്പോൾ അവരുടെ മനസ്സിൽ. അതിനെതിരെ നിൽക്കുന്നവനെന്തോ പിന്തിരിപ്പിന്റെ ആളാണ്, ഒരു പ്രശ്നക്കാരനാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ വിചാരം വ്യാപകമായാൽ മനുഷ്യനൊന്നും ബാക്കിയുണ്ടാവില്ല, അവന്റെ ഫദീലത്തുകൾ, ശ്രേഷ്ഠതകൾ, മാന്യതകൾ ഒന്നും ബാക്കിയുണ്ടാവില്ല. എവിടെയാണിത് ചെന്ന് അവസാനിക്കുക? ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ പെണ്ണിനെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള പുരുഷന്മാർ വേറെ ആരും നോക്കൂലായിരുന്നു. ഞാൻ ഒരുത്തന്റെ ഭാര്യയാണെന്നറിഞ്ഞാൽ ആ മര്യാദകൾ പോലും ഇന്നത്തെ കാലത്തില്ല. എല്ലാ നിലക്കും സ്ത്രീ പുരുഷ ബന്ധങ്ങൾ തുറന്നിടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുക? ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന സമൂഹം വൃത്തിയില്ലാത്ത, സംസ്കാരമില്ലാത്ത, അർത്ഥമില്ലാത്ത, ഒരു നന്മയും പ്രതീക്ഷിക്കപ്പെടാൻ കഴിയാത്ത ഒരു സമൂഹമായി, തരം താഴ്ന്ന ഒരു വിഭാഗമായി മാറും. നിങ്ങൾ നോക്കൂ, ഇന്ന് പഠിക്കുന്ന കുട്ടികളെ നോക്കൂ, ആൺകുട്ടികളെ നോക്കൂ, എത്ര പേരിലാണ് പൗരുഷം കാണാൻ സാധിക്കുന്നത്? അള്ളാഹു അവരിൽ പലരെയും ആണുങ്ങളായിട്ടാണ് ജനിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അവരുടെ സ്വഭാവവും സംസ്കാരവും പെരുമാറ്റവും നോക്കൂ നിങ്ങൾ. അവരിൽ പലരുടെയും രാവിലെ എഴുന്നേറ്റാൽ ഉറങ്ങുന്നത് വരെയുള്ള ചിന്ത എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിനെ വളക്കാന്നുള്ളതാണ്. അതാണ് അവരുടെ ഭാഷ തന്നെ വളക്കാന്നറിയും. എന്ത് വലിയ വൃത്തികേടാണിത്. ഒരു സമൂഹം, പുരുഷന്മാരുടെ സമൂഹം മുഴുവൻ ഈ രൂപത്തിൽ സ്ത്രീകളുമായി അവരുടെ ശാരിത്തുമ്പിൽ ബന്ധിക്കപ്പെടുക എന്ന് എത്ര വൃത്തികെട്ട അവസ്ഥയാണ്. പുരുഷൻ എന്നത് അവർക്കൊരു പൗരുഷത്തിന്റെ വിശേഷണങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞതുപോലെ വിചാരം അതിലേക്ക് എടുത്തു ചാടുന്നത് കൊണ്ട് ലഭിക്കുന്ന ആസ്വാദനത്തെക്കാൾ വലുതാണ് ഹറാമിലേക്ക് പോകാതെ പിടിച്ചു നിന്ന് സ്വന്തം പരിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം. ഒരു പെണ്ണ് വൃത്തികേടിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിലേക്ക് പോകാതെ പിടിച്ചു നിന്ന്, യോനിവാസത്തിലേക്ക് പോകാതെ പിടിച്ചു നിന്നാൽ ലഭിക്കുന്ന സന്തോഷമാണ് ആ ഹറാമിൽ പോയതിനു ശേഷം ലഭിക്കുന്ന, വൃത്തികേടിൽ വീണതിൽ ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ വലുത്. സംശയമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല പുരുഷന്റെ വില വർദ്ധിക്കുക, അവൻ സ്ത്രീയോടുള്ള ഈ പറഞ്ഞ അടിമത്ത മനോഭാവം കുറക്കുമ്പോഴാണ്. പെണ്ണിന് പുരുഷനോട് വില ഉണ്ടാവപ്പോഴാണ് അവളെ വല്ലാതെ നോക്കാതിരുന്നാലാണ്. അബ്ദുൽ ഖയ്യിം അത് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഒരു പെണ്ണിനോട് നീ കൂടുതൽ അടിമയാവുന്നതിനനുസരിച്ച് അവൾക്ക് നിന്നുള്ള വില കുറയും. എന്നാൽ നീ സ്ത്രീകളോടുള്ള തഅല്ലുഖ്, അവരോടുള്ള ഈ പിന്നെ അവരുടെ പിന്നിൽ ഈ രൂപത്തിൽ നടക്കുന്ന അവസ്ഥ നീ അവസാനിപ്പിച്ചാൽ സ്ത്രീക്ക് നിന്നോട് താല്പര്യം കൂടാ, നിന്റെ പൗരുഷമാണ് വർദ്ധിക്കുന്നത്. എന്നാൽ ഇന്ന് ജനങ്ങൾ നേരെ തിരിഞ്ഞു മറിയാണ്. ഇന്ന് പെൺകുട്ടികളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരുടെ പിന്നിൽ ഇങ്ങനെ ഒരു ചിരി കിട്ടാൻ വേണ്ടി, ഒന്ന് നോക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണം. ആൺകുട്ടികളായി ജനിച്ചവർ, സുബ്ഹാനല്ലാഹ്, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ നന്നായി ശ്രദ്ധിക്കണം. ആൺകുട്ടി ജനിച്ചാൽ ആൺകുട്ടിയെ വളർത്തണം, പെൺകുട്ടി ജനിച്ചാൽ പെൺകുട്ടിയെ വളർത്തണം. എന്നാൽ അവരുടെ വിശേഷണങ്ങൾ, പൗരുഷത്തിന്റെ അടയാളങ്ങൾ ആണിന്റെ അടുത്ത് കാണാനില്ല. പെണ്ണിന്റെ അടുത്ത് കാണുന്നതാകട്ടെ പൗരുഷമാണ്. ഈ അടുത്ത് ഏതോരത്തൻ ഒരാൾ പറഞ്ഞിരുന്നു, അത് പണ്ടത്തെ കാലത്ത് ഒരു സ്ത്രീയോട് പെൺകുട്ടിയോട് അവളുടെ പ്രധാന അടയാളങ്ങളൊന്ന് ലജ്ജയാണ്. ഇന്നത് പെണ്ണുങ്ങളിൽ കാണാൻ തന്നെ ഇല്ല. എന്തുകൊണ്ടാണിത്? അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഫിത്റത്താണ് ഈ നശിക്കുന്നത്, ഈ പരിശുദ്ധിയാണ് ഈ തകർന്നില്ലാതെയാകുന്നത്. അത് സംഭവിച്ച നാടുകളിലെ അവസ്ഥകൾ നിങ്ങൾ നോക്കൂ. വൃത്തികേടുകൾ തുറന്നിടപ്പെട്ട രൂപത്തിലാണ്. ഒരു പെണ്ണിന് പുറത്തിറങ്ങി നടക്കാൻ വയ്യ, ഒരു പെണ്ണിന് ജീവിക്കാൻ വയ്യ, വീട്ടിനുള്ളിൽ വരെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥകളിലാണ് പാശ്ചാത്യ നാടുകളിൽ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ബലാത്സംഗങ്ങൾക്കും മറ്റു കണക്കില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ അവസ്ഥ, ഈ രൂപത്തിൽ പ്രണയവിവാഹങ്ങളും മറ്റും പ്രോത്സാഹിപ്പിച്ച് സമൂഹം തകർച്ചയിലേക്കാണ് പോകുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ 11 കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. നിസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാ ഇന്ന് ഇതിന്റെ ബാക്കി നമുക്ക് വിശദീകരിക്കാം. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബി വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.